ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
ഉത്സവ പറമ്പുകളിൽ സിനിമാ പ്രദർശനം നടത്തി ജീവിക്കുന്ന മാധവൻ എന്ന സാധാരണക്കാരന്റെയും അദ്ദേഹത്തിന്റെ അരികിലേക്ക് അവിചാരിതമായി എത്തിപ്പെടുന്ന അനാഥബാലൻ പവന്റെയും കഥ പറഞ്ഞ ചലച്ചിത്രമാണ് ബ്ലസ്സി സംവിധാനം ചെയ്ത കാഴ്ച. ഗുജറാത്ത് ഭൂകമ്പത്തെ തുടർന്ന് പ്രിയപ്പെട്ടവരെയെല്ലാം നഷ്ടമാവുകയും ഒടുവിൽ സ്വന്തം നാട്ടിൽ നിന്നും വിട്ടുപോവേണ്ടി വരികയും ചെയ്ത ബാലനാണ് പവൻ. ദേശം, ഭാഷ, പ്രായം എന്നീ വ്യത്യാസങ്ങൾക്കതീതമായി പവനും ഫിലിം ഓപ്പറേറ്റർ മാധവനും തമ്മിലുടലെടുക്കുന്ന സ്നേഹബന്ധമാണ് കാഴ്ചയിലെ കാഴ്ച. നാട്ടിൻപുറത്തുകാരെ പല കാഴ്ചകൾ കാണിക്കുന്ന ഫിലിം ഓപ്പറേറ്റർ മാധവൻ ഇന്ന് നമുക്ക് കേട്ടുകേൾവി മാത്രമാണ്. എന്നാൽ അങ്ങനെയൊരു കാലമുണ്ടായിരുന്നു കേരളക്കരയിൽ, സിനിമാ കൊട്ടകകൾക്കുമൊപ്പം തുറന്ന പ്രദർശനയിടങ്ങളും ഉണ്ടായിരുന്ന ഒരു കാലം.
ഇതൊക്കെ എന്തിയാതി പടമാണ്, പടമെങ്കിൽ പടം വസന്തമാളിയെ കാണാം. കൊട്ടയ്ക്കകത്ത് എന്തിയാതി കയ്യടിയുടെ പ്രളയമെന്നറിയാവാം.
അച്ഛൻ പറഞ്ഞ മാറാതെ ഞാൻ പോണു. അച്ഛനെ
അത് നമ്മുടെ സിനിമയിൽ
അച്ഛനാണ്.
സിനിമയെ നമ്മൾ മലയാളികൾ എത്രമാത്രം അത്ഭുത ആവേശത്തോടെയാണ് കണ്ടിരുന്നത് എന്ന് പറയാൻ നിരവധി സന്ദർഭങ്ങളുണ്ട്. അതേക്കുറിച്ച് പി കെ രാജശേഖരൻ എഴുതിയ സിനിമാ സന്ദർഭങ്ങൾ എന്ന പുസ്തകത്തിൽ വിശദമായി ഇതൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാളി സിനിമ കണ്ടതിന്റെ കഥ പറയുന്നുണ്ട്. അതൊരു വലിയ ചരിത്രമാണ്. ഇന്നിപ്പോൾ സിനിമ കാണൽ മൾട്ടിപ്ലക്സിലെത്തി നിൽക്കുമ്പോൾ ആ ചരിത്രം കൗതുകം നൽകുന്നതാണ്. നോവലിസ്റ്റ് വിലാസിനി 1930കളിൽ ഒരു സിനിമ കണ്ട കഥ അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരൻ ഇങ്ങനെയാണ് ആവിഷ്കരിക്കുന്നത്. ഒരു ക്യാൻവാസ് കൂടാരമായിരുന്നു റോയൽ ടാക്കീസ്. ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഭീമാകാരനായ ഏതോ പക്ഷിയുടെ ഒടിഞ്ഞ ചിറക് പോലെ തോന്നിയിരുന്നു കീറിപ്പറഞ്ഞ ക്യാൻവാസുകൊണ്ട് തീർത്ത ആ കൂടാരം. കുലവാഴയും തോരണവും കൊണ്ട് കൂടാരം അലങ്കരിച്ചിരുന്നു. കൂടാരത്തിനുള്ളിൽ ചുറ്റിനും പൊട്ടിപ്പൊളിഞ്ഞ മരപ്പലകകൾ കൊണ്ട് കെട്ടിയുയർത്തിയ ഗാലറിയാണ്. കൃഷ്ണൻകുട്ടിയും വല്യേട്ടനും രണ്ടണ വീതം കൊടുത്ത് ഗാലറിയിൽ കയറിക്കൂടി. നാലണയാണ് കസേരയ്ക്ക്, തറ ടിക്കറ്റിന് ഒരണയും. കൂടാരത്തിനകത്ത് വെട്ടിത്തിളങ്ങുന്ന വൈദ്യുത വിളക്കുകൾ. കൃഷ്ണൻകുട്ടി വൈദ്യുത വിളക്കുകൾ ആദ്യം കാണുകയാണ്. അതൊരു മഹാത്ഭുതമായിട്ടാണ് തോന്നിയത്. ഓരോ വിളക്കിന് സമീപവും ചെന്ന് കത്തിക്കുകയും കെടുത്തുകയും വേണ്ടെന്നും ഒരു സ്വിച്ചിൽ അമർത്തിയാൽ വിളക്കുകളെല്ലാം ഒന്നിച്ച് കത്തുകയോ കെടുകയോ ചെയ്യുമെന്നുകൂടി വല്യേട്ടൻ പറഞ്ഞുകൊടുത്തപ്പോൾ അത്ഭുതം കൂടി വന്നു. സാകൂതം നോക്കിയിരിക്കെ വിസിലടി മുഴങ്ങി. വിളക്കുകൾ ഒന്നിച്ചണഞ്ഞു. കൂടാരത്തിന്റെ പിന്നിലെവിടെയോ നിന്ന് പ്രകാശത്തിന്റെ ഒരു നാളം നീണ്ടുവന്നു. മുന്നിലൊരു ചിത്രം തെളിഞ്ഞു. ജോർജ് അഞ്ചാമൻ ചക്രവർത്തി. അതേ തുടർന്ന് വെൽക്കം. കളി തുടങ്ങാറായി. തൂണിന് മുന്നിലിരുന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു. ചിത്രങ്ങൾ ഓരോന്നായി തെളിഞ്ഞു തുടങ്ങി. പൊടി പറപ്പിച്ചുകൊണ്ട് പാഞ്ഞു വരുന്ന ഒരു വെള്ള കുതിര. അതിന്റെ പുറത്ത് മുഖംമൂടി ധരിച്ച ഒരു മനുഷ്യൻ. നോക്കൂ, മലയാളിയുടെ സിനിമ കാണലിന്റെ വേറിട്ട കാഴ്ചകളിലൊന്ന് ഇങ്ങനെയായിരുന്നു. എന്നാൽ പിന്നീട് മലയാളിയുടെ സിനിമ കാണലിന്റെ അത് കാണിക്കുന്ന തിയേറ്ററുകളുടെ എണ്ണം സംബന്ധിച്ച് അതിനേക്കാൾ കൗതുകമാണുള്ളത്. 1970ൽ കേരളത്തിൽ 560 തിയേറ്ററുകളാണ് ഉണ്ടായിരുന്നത്. 1996ൽ ഇത് 1660. എന്നാൽ 2012 ആകുമ്പോഴേക്ക് 1970ലെ അതേ എണ്ണത്തിലേക്ക് താഴ്ന്നു. പി കെ രാജശേഖരൻ എഴുതുന്നുണ്ട്, 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തെ കേരളത്തിലെ സിനിമാശാലകളുടെ തകർച്ചാക്കാലത്തിന്റെ തുടക്കമായും അടയാളപ്പെടുത്താം. ടെലിവിഷന്റെയും വീഡിയോയുടെയും ഇന്റർനെറ്റിന്റെയും വ്യാപനത്തോടെ കാണികൾ കുറഞ്ഞ് തിയേറ്ററുകൾ പൂട്ടാൻ തുടങ്ങിയ കാലമാണിത്. 1990കളുടെ മധ്യത്തിലാണ് വിപര്യം തുടങ്ങിയത്. 2000-2010 സൂചികകൾ പ്രകാരം ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക് 12.5% വർദ്ധിച്ചു. പത്രം വായിക്കുന്നവരുടെ എണ്ണത്തിൽ 30%, ടെലിവിഷൻ കാഴ്ചക്കാരുടെ എണ്ണത്തിൽ 36.7%, FM റേഡിയോ ശ്രോതാക്കളുടെ എണ്ണത്തിൽ 56% വർദ്ധന നേടി. എന്നാൽ സിനിമയുടെ പ്രചാരം 6% കുറഞ്ഞു. കേരളത്തിൽ ഈ ദശകത്തിൽ ടെലിവിഷന്റെ പ്രചാരം ഏതാണ്ട് 100%. ഇതിനാനുപാതികമാണ് FM റേഡിയോ, ഇന്റർനെറ്റ് എന്നിവയുടെ വളർച്ച. എന്നാൽ പ്രചാരത്തിൽ സിനിമ 60%ലേറെ തകർച്ച നേരിട്ടു. 1996ൽ കേരളത്തിലെ തിയേറ്ററുകളുടെ എണ്ണം 1600. 1986ൽ ഉണ്ടായിരുന്നതിനേക്കാൾ 300 തിയേറ്ററുകളുടെ വർധന. 1986ൽ 1300, 1996ൽ 1600, 2004ൽ എണ്ണം 1000 ആയി കുറയുന്നു. 2007 800 2012 ആകുമ്പോഴേക്കും അത് 561 എന്ന നിലയിലേക്കും കൂപ്പുകുത്തുന്നു. എ ബി സി ക്ലാസുകളായി തരംതിരിച്ചിട്ടിരിക്കുന്ന തിയേറ്ററുകളിൽ ഗ്രാമ അർദ്ധനഗരങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ബി സി ക്ലാസ് തിയേറ്ററുകളാണ് വൻതോതിൽ അടച്ചുപൂട്ടൽ നേരിട്ടത്. ബി സി ക്ലാസുകളിൽപ്പെട്ട സിനിമാശാലകൾ പൂട്ടുന്നതിന്റെ വാർത്തകൾ 2004 തൊട്ട് തന്നെ മലയാള പത്രങ്ങളുടെ പ്രാദേശിക പേജുകളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നു. ഈ പൂട്ടലിന്റെയും തകർച്ചയുടെയും ഇടയിലാണ് കൊറോണ സൃഷ്ടിച്ച പ്രതിസന്ധി ഉടലെടുത്തത്. ലോക്ഡൌൺ വന്നതോടെ തിയേറ്ററുകളെല്ലാം അടച്ചിട്ടു. കൃത്യമായി പറഞ്ഞാൽ തിയേറ്ററുകൾക്ക് വിലക്ക് വീണിട്ട് ഇന്ന് 308 ദിവസമായിരിക്കുന്നു. 2020 March 11 അടച്ചിടൽ പ്രഖ്യാപിച്ചത്. 670 പ്രദർശന കേന്ദ്രങ്ങളിലെ തൂപ്പുകാർ മുതൽ ഫിലിം ഓപ്പറേറ്റർമാരടക്കം തൊഴിലില്ലാത്തവരായി. ഇങ്ങനെ 7000 പേരുണ്ട് എന്നാണ് കണക്ക്. സിനിമാ മേഖലയിൽ നേരിട്ടും അല്ലാതെയും 400,000 പേർ. അഭിനേതാക്കളുടെയും ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയും എണ്ണം വേറെയാണ്. അടച്ചുപൂട്ടിയിട്ട തിയേറ്ററുകൾ ദിവസവും 1 മണിക്കൂറെങ്കിലും തുറന്ന് എയർകണ്ടീഷൻ ഓൺ ചെയ്തും സിസ്റ്റം പ്രവർത്തിപ്പിച്ചുമൊക്കെ കാര്യക്ഷമമാക്കിയില്ലെങ്കിൽ അത് നശിച്ചു പോകുമെന്ന് തിയേറ്റർ ഉടമകൾ പറയുന്നുണ്ട്. അതുകൊണ്ടുതന്നെ എല്ലാ നഷ്ടവും സഹിച്ച് ഇത്രകാലം അത് തുടർന്നു വരികയായിരുന്നു എന്നും അവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇപ്പോഴിതാ കോവിഡ് വാക്സിൻ വരുന്നു എന്ന പ്രതീക്ഷയിൽ തിയേറ്ററുകൾ തുറക്കാൻ തീരുമാനമായിട്ടുണ്ട്. സിനിമാ മേഖലയ്ക്ക് ഗുണം നൽകുന്ന ഇളവുകൾ സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ശുഭവാർത്ത തന്നെയാണ്. കാരണം സിനിമ എന്ന കലയ്ക്ക് പകരം വയ്ക്കാൻ ഇതുവരെ മറ്റൊരു കലയ്ക്കും സാധിച്ചിട്ടില്ല. ദൃശ്യപ്രതീതിയുടെ സാധ്യതകൾ അത്രയേറെ അനുഭവസമ്പന്നമായി തുടരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കൊട്ടകകൾക്ക് ഒരു മാസ്റ്റർ തുടക്കം തന്നെയാകട്ടെ. ഒപ്പം തന്നെ മാധവനെ പോലുള്ള ഫിലിം ഓപ്പറേറ്റർമാരുടെ ജീവിതവും ശുഭപരിവശായിയാകട്ടെ.